SBS മലയാളം വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പരിപാടി കേൾക്കാം എപ്പോൾ വേണമെങ്കിലും.
സെൻസസിനെ കുറിച്ചുള്ള വിവരം എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കാനുള്ള വ്യാപകമായ പ്രചാരണം ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പോൾ തന്നെ നടത്തുകയാണ്. പ്രത്യേകിച്ചും വിവിധ ഭാഷാ വിഭാഗങ്ങളിലേക്ക് സെൻസസിന്റെ വിവരങ്ങൾ എത്തിക്കാനും എല്ലാവരെയും പങ്കെടുപ്പിക്കാനും ABS ശ്രമിക്കുന്നുണ്ട്. ഇതിനായി വിവിധ ഭാഷകളിൽ സെൻസസ് ബുക്ക്ലെറ്റുകളും വാർത്താക്കുറിപ്പുകളും പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിന് പുറമെ 25 വ്യത്യസ്ത ഭാഷകളിലാണ് സെൻസസ് ബുക്ക്ലെറ്റുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. 35 ഭാഷകളിൽ വാർത്താക്കുറിപ്പുകളും പുറത്തിറക്കി ഭാഷാമാധ്യമങ്ങളിലൂടെ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനാണ് ശ്രമം. 300 ഭാഷകളുള്ള ഓസ്ട്രേലിയയിൽ വാർത്താക്കുറിപ്പ് പുറത്തിറക്കാനായി ABS തെരഞ്ഞെടുത്ത 35 ഭാഷകളിൽ ഒന്ന് മലയാളമാണ് എന്നത് നമുക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. എന്തായാലും ABSന്റെ ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ടാണ് ഓസ്ട്രേലിയയിലെ വിവിധ മലയാളി കൂട്ടായ്മകളും മലയാളം മാധ്യമങ്ങളുമെല്ലാം സെൻസസിന് വേണ്ടി പ്രചാരണം നടത്തുന്നത്. മിക്കവാറും എല്ലാ നഗരങ്ങളിലും പ്രധാനപ്പെട്ട മലയാളി അസോസിയേഷനുകളും കൂട്ടായ്മകളും ഈ പ്രചാരണത്തിലുണ്ട്. സെൻസസിൽ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുക എന്നതും അതോടൊപ്പം സംസാരിക്കുന്ന ഭാഷ കൃത്യമായി എഴുതാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നതുമാണ് എല്ലാ കൂട്ടായ്മകളും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ റിപ്പോർട്ടിൽ SBS മലയാളം വ്യക്തമാക്കിയിരുന്നതുപോലെ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയേത് എന്ന ചോദ്യം ഓസ്ട്രേലിയൻ സെൻസസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഓരോ ജനവിഭാഗത്തിനും ആവശ്യമുള്ള സേവനങ്ങൾ മനസ്സിലാക്കുന്നതിനും അത് ലഭ്യമാക്കുന്നതിനും അടിസ്ഥാനമാക്കുന്നത് ഈ കണക്കുകളായിരിക്കും. ഇക്കാര്യങ്ങൾ തന്നെയാണ് മിക്ക മലയാളി കൂട്ടായ്മകളുടെയും ക്യാമ്പയിനിലും എടുത്തുകാട്ടുന്നത്. എന്തായാലും അതിൽ എല്ലാ അസോസിയേഷനുകളുടെയും പ്രചാരണം നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് ചിലതിനെക്കുറിച്ച് മാത്രം ഇപ്പോൾ നോക്കുകയാണ്. ഉദാഹരണം എന്ന രീതിയിൽ മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും കൂടുതൽ ഊർജം പകരാൻ സെൻസസ് ഒരു മാർഗമാക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് മെൽബണിലെ സ്മാർട്ട് ലൈഫ് എന്ന കൂട്ടായ്മയുടെ ജോണി സി മറ്റം പറയുന്നത്.
ഈ മാസം ആദ്യം തന്നെ ശ്രീ ബെന്യാമിൻ മെൽബണിൽ സന്ദർശിച്ചിരുന്നു. അതിനോടനുബന്ധിച്ച് വന്ന ഒരു സാഹിത്യ ചർച്ചയും മലയാള ഭാഷ പരിപോഷിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാനായിട്ട് ആ വേദിയിൽ ഒരു ഓൺലൈൻ ലൈബ്രറി, വിഭജിക എന്ന പേരിലൊരു ഓൺലൈൻ ലൈബ്രറിക്ക് അന്ന് തുടക്കം കുറിക്കുകയുണ്ടായി. അതിനുശേഷം ഇവിടെ ഡാനോങ് ലൈബ്രറിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന മിസ്സസ് ലളിത രാജൻ ബന്ധപ്പെട്ടിരുന്നു. ലൈബ്രറിയിലൂടെ മലയാളം പുസ്തകങ്ങൾ അവരുടെ തന്നെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് 2000+ ആൾക്കാർ മലയാള ഭാഷ സംസാരിക്കുന്നുണ്ട് എങ്കിൽ മലയാളം പുസ്തകങ്ങൾ, DVDകൾ, മാഗസിൻസുകൾ എല്ലാം ലൈബ്രറി ഫണ്ടിലേക്ക് ഫണ്ട് ഉപയോഗിച്ച് തന്നെ കുട്ടികൾക്ക് ലഭ്യമാകും. വരും തലമുറയ്ക്ക് കൂടുതലായിട്ട് നമുക്ക് തുടർച്ചയായിട്ട് നൽകാനുള്ളൊരു സംവിധാനമുണ്ട് എന്ന് അറിഞ്ഞിരുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓഗസ്റ്റ് 9 സെൻസസിൽ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ മലയാളം എന്ന് എല്ലാ മലയാളികളെയും ഓർമ്മപ്പെടുത്തുകയും അവരെ കൊണ്ട് സെൻസസിൽ നിർബന്ധമായിട്ടും പൂരിപ്പിക്കേണ്ടതിനൊരു ആവശ്യകതയും നമ്മൾ ഈ പ്രൊമോഷൻ വർക്കിലൂടെ ചെയ്യുന്നു.
എന്താണ് നിങ്ങൾ ചെയ്യുന്നത്?
പ്രധാനമായിട്ടും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും മറ്റു മത സംഘടനകളും മറ്റു അസോസിയേഷൻസുകളിലൂടെയും എല്ലാം. ഈ ഓഗസ്റ്റ് 9 നടക്കുന്ന സെൻസസിൽ മലയാളികൾ എല്ലാവരും തന്നെ സെൻസസിൽ പങ്കെടുക്കണം, അതിൽ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ മലയാളം എന്ന് പ്രത്യേകം രേഖപ്പെടുത്തണമെന്ന് അറിയിക്കുകയും അതിന്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസുകളാണ് നടക്കുന്നത്.
എത്രത്തോളം ആൾക്കാർക്ക് നിങ്ങളെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും ചെയ്യുമ്പോൾ എത്രത്തോളം ആൾക്കാർക്ക് സെൻസസിനെ കുറിച്ചുള്ള ഒരു അവബോധമുണ്ട് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്?
അവബോധമുണ്ട്, പക്ഷെ എങ്കിൽ പോലും അതിനെ അത്രമാത്രം ഇത്രമാത്രം ഗൗരവമായിട്ട് നോക്കിക്കണ്ടിട്ടുണ്ട് എന്നതിൽ എനിക്ക് സംശയമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ 2011 നടന്ന സെൻസസില് ഒരുപക്ഷെ മലയാളികൾ കൂടുതലായിട്ടും വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ മലയാളം എന്ന് രേഖപ്പെടുത്താതിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ലൈബ്രറികളിലൂടെ മലയാളം പുസ്തകങ്ങളും മാഗസിൻസുകളും ഒക്കെ ലഭ്യമാകാനുള്ള സാധ്യതകൾ നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു. അത് ഭാഷ മാത്രമല്ല, മറ്റു മേഖലയിലും ഇവിടെയുള്ള ആരോഗ്യ മേഖലയിലും മറ്റു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലും എല്ലാം തന്നെ ഈ സെൻസസ് കൂടുതലായിട്ട് ഉപയോഗിക്കുവാനായിട്ടുള്ള ഒരു മോട്ടിവേഷനും അതോടൊപ്പം തന്നെ ഒരു ഇൻസ്പിറേഷനുമാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്.
പ്രധാന നഗരങ്ങളിൽ മാത്രമല്ല ഓസ്ട്രേലിയയുടെ ഉൾനാടൻ പ്രദേശങ്ങളിലും നിരവധി മലയാളികളുണ്ട്. അവിടെയും സെൻസസ് ക്യാമ്പയിൻ സജീവമാണ്. ഇത്തരം ഉൾനാടൻ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നേരിടുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സെൻസസിലെ പങ്കാളിത്തം വഴിയൊരുക്കും എന്ന പ്രതീക്ഷയാണ് ആലീസ് സ്പ്രിംഗ്സ് മലയാളി അസോസിയേഷന്റെ സെക്രട്ടറി പ്രിമീസ് ജോൺ പങ്കുവയ്ക്കുന്നത്.
ഞങ്ങൾ പൊതുവെ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പും അല്ലാതെ ഇമെയിൽസ് വഴിയാണ് ഞങ്ങൾ പൊതുവെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ബന്ധപ്പെടുന്നത്. ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഞങ്ങൾ ഒത്തിരി ഇമെയിൽസ് അയക്കുകയും വാട്സപ്പ് വഴി അലേർട്ട് നടത്തുകയൊക്കെ ചെയ്തായിരുന്നു. ആൾക്കാർക്ക് സെൻസസ് ഉള്ള പ്രധാനവും അല്ലാതെ അവരെ ബോധവൽക്കരിച്ച് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കത്തക്ക രീതിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോലെ പൊതുജനങ്ങളെ ഞങ്ങളുടെ മലയാളി ഗ്രൂപ്പ്സിനെ മലയാളികളെ മാത്രം ഉദ്ദേശമുണ്ടല്ല എല്ലാ പൊതുവിലുള്ള കാര്യത്തിന് വേണ്ടി ഞങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആസ് വെൽ എസ് മലയാളികൾക്കും ഞങ്ങൾക്കൊരു ഒരു ഞങ്ങൾക്ക് പ്രചോദനമാവുമല്ലോ. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഒരു പുഷിംഗ് ഉണ്ടാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ആസ് വെൽ എസ് ഇന്ത്യൻ കൾച്ചറിനെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ഒത്തിരി അധികം പ്രയത്നങ്ങൾ എടുത്തോണ്ടിരിക്കുകയാണ്.
അപ്പൊ ഒരു ഇതിലൂടെ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തുന്നതിലൂടെ എന്താണ് നിങ്ങൾ ലക്ഷ്യമിടുന്നത്?
നഗരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നഗരങ്ങളിൽ കൂടുതലും തീർച്ചയായിട്ടും ഹോസ്പിറ്റൽസ് മറ്റുള്ള സൗകര്യങ്ങൾ റോഡ്സ് അല്ലെങ്കിൽ എന്താ പറയുന്ന കൂടുതൽ സൈറ്റ് സീയിങ് ആയിട്ടുള്ള അങ്ങനത്തെ കുറെ കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അതൊരു പക്ഷേ എന്ന് വെച്ചാൽ തീർത്തും കുറവാണ്. മറ്റുള്ള നഗരങ്ങൾ വലിയ നഗരങ്ങളെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഞാൻ നഗരങ്ങളിൽ ജീവിച്ചിട്ടില്ല. പക്ഷെ റീജിയണൽ ഏരിയ ആയതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ വൈസ് ആണെങ്കിലും നമുക്കൊരു ഫുഡ്സോ അങ്ങനെ തീർച്ചയായിട്ടും കുറവാണ്. പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ഫ്ലൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള നഗരങ്ങളിലേക്ക് ഫ്ലൈ ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ടു എക്സ്പെൻസീവ് ഓഫ് ഹിയർ. ഞങ്ങളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു വേറുള്ള സിറ്റിയിലേക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ വേറെ രാജ്യത്തേക്കോ അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ രാജ്യത്തേക്ക് പോകണമെങ്കിലോ കേരളത്തിലേക്ക് പോകണമെങ്കിൽ തന്നെ നിയർലി ഒരു 2 days ഡിലേ ഉണ്ട്. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അഡ്ലൈഡിൽ പോയി ഞങ്ങൾ സ്റ്റേ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിലെത്താൻ പറ്റത്തുള്ളൂ. മറ്റുള്ള രാജ്യങ്ങളെ വിഷയം നോക്കുമ്പോൾ രാവിലെ എന്താ പറയുന്നത് മെൽബണിൽ നിന്ന് കയറിയോ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിൽ നിന്ന് കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വൈകുന്നേരം കൊണ്ട് നമ്മൾ അവരുടേതായ വീടുകളിൽ എത്തിപ്പെടും. പക്ഷെ ഞങ്ങൾ നേരെ ഇവിടെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് ഹോൾട്ട് ചെയ്താൽ മാത്രമേ പറ്റുള്ള സ്ഥലങ്ങൾ. അപ്പം ഇവിടെ നല്ലൊരു എയർ സർവീസ് വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഡയറക്റ്റ് ഫ്ലൈറ്റ്സോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, പോപ്പുലേഷൻ കുറവായതുകൊണ്ടും അല്ലെങ്കിൽ അവരുടെ സൗകര്യങ്ങൾ കുറവായതുകൊണ്ടും അത് പിൻവലിക്കേണ്ടി വന്നു. അപ്പോൾ കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നു ഫ്യൂച്ചറിലേക്ക്. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.
ഓസ്ട്രേലിയയിലെ നിരവധി മലയാള ഭാഷാ മാധ്യമങ്ങളും ഇത്തരത്തിൽ പ്രചാരണ രംഗത്തുണ്ട്. മാത്രമല്ല മലയാള മനോരമ പോലുള്ള പ്രമുഖ മലയാള പത്രങ്ങളുടെ ഓൺലൈൻ വിഭാഗത്തിലും സെൻസസ് ക്യാമ്പയിൻ സജീവമാണ്. പരമാവധി പേരിലേക്ക് സെൻസസിനെ കുറിച്ചുള്ള വിവരം എത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് സിഡ്നിയിലെ മെട്രോ മലയാളം മാഗസിന്റെ പത്രാധിപ സമിതി അംഗം ബിബിൻ പോൾ പറയുന്നു.
ഒരു കമ്മ്യൂണിറ്റി മാധ്യമം എന്നുള്ള നിലയിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു വിശദമായ വാർത്ത കൊടുത്തിരുന്നു അതിന്റെ ഓൺലൈൻ പോർട്ടലിൽ. അതുവഴി അത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു. ഇത് കൂടാതെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യം എല്ലാ മലയാളി സംഘടനകളും, അതായത് മലയാളി അസോസിയേഷനുകൾ, മത സംഘടനകൾ, മറ്റ് മലയാളി കൂട്ടായ്മകൾ, ഇവർക്കൊക്കെ ഒരു ലെറ്റർ അയക്കുകയും ഇതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം നടത്താനായിട്ട് മനഃപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്. ഇതാണ് ആദ്യമായിട്ട് ചെയ്ത സ്റ്റെപ്പ്. ഇതിന്റെ അടുത്ത ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ ഒരു മൾട്ടിമീഡിയ ക്യാമ്പയിനിങ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് മറ്റു തരത്തിലുള്ള പ്രചരണങ്ങളിലൂടെ ഈ ബോധവൽക്കരണം, എല്ലാവരും ആ മലയാളം എന്നുള്ളത് എഴുതണം എന്ന് വളരെ ബോധപൂർവം എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതൊരു ഒഫീഷ്യൽ കണക്കിലേക്ക് എത്തിയാൽ മാത്രമാണ് ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ എന്തെങ്കിലും സൗഭാഗ്യങ്ങൾ മലയാളം സംസാരിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു രാജ്യത്ത് എത്തിച്ചേരാൻ കഴിയുള്ളൂ. അതിന്റെ ഒരു ഒരു സംഗതി എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ മലയാളം ഭാഷ അതിൻ്റെ പ്രാധാന്യം അത് വെച്ച് നമുക്ക് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഒരു രീതി, അതായത് മലയാളം പഠിപ്പിക്കുന്ന സ്കൂളുകൾ, ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണമെങ്കിൽ മലയാളം ഒഫീഷ്യലായി ഈ രാജ്യത്ത് ഉണ്ട്, ഇത്രയും ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയായി അംഗീകരിക്കപ്പെടണം. അതൊരു കാര്യം. ഇതുകൂടാതെ മറ്റ് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട മറ്റു കാര്യങ്ങളിലൊന്ന് ചൈൽഡ് കെയർ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഗ്രൂപ്പ്. നമുക്കറിയാം ഓൾഡ് ഏജ് കമ്മ്യൂണിറ്റി, ഇതെല്ലാം ഒരു കമ്മ്യൂണിറ്റി ബേസിൽ നടക്കുന്നതാണ് ഓൾഡ് ഏജ് കെയറും ഈ ചൈൽഡ് കെയറും. ഇത് രണ്ടിലും മലയാള ഭാഷ ഇപ്പോൾ വളരെയധികം പ്രാധാന്യം ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ അധികം പേര് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ നമുക്ക് ഇങ്ങനെയുള്ള ഓൾഡ് ഏജ് കെയറും ചൈൽഡ് കെയറും നടത്താൻ പറ്റും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും.
സെൻസസ് രാവായ ഓഗസ്റ്റ് 9 കുറിച്ച് കഴിഞ്ഞ ദിവസം SBS മലയാളം ഒരു വീഡിയോ റിപ്പോർട്ട് നൽകിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ശ്രോതാവ് ഒരു സംശയം ചോദിച്ചിരുന്നു. ഓഗസ്റ്റ് 9 രാത്രിയിൽ സെൻസസിൽ പങ്കെടുക്കാൻ ഏതെങ്കിലും ഒരു പ്രത്യേക സമയമുണ്ടോ എന്നാണ് ആ ശ്രോതാവ് ചോദിച്ചത്. ഈ ചോദ്യം എന്തായാലും സെൻസസിന്റെ ഡയറക്ടർ ഡങ്കൻ യങ്ങിനോട് തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഓഗസ്റ്റ് 1 സെൻസസിന്റെ ലോഗിൻ വിവരങ്ങളടങ്ങിയ കത്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്നും അത് ലഭിച്ചാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും ഓൺലൈനായി ഫോം പൂരിപ്പിക്കാം എന്നുമാണ്. അതായത് ഓഗസ്റ്റ് 9 ഫോം പൂരിപ്പിക്കാനായി കാത്തിരിക്കേണ്ടതില്ല. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓഗസ്റ്റ് 9 നിങ്ങൾ എവിടെയായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ടാകും എന്ന കാര്യം കണക്കിലെടുത്ത് അതായിരിക്കണം സെൻസസ് ഫോമിൽ രേഖപ്പെടുത്തേണ്ടത്. അതായത് നിങ്ങളുടെ മാതാപിതാക്കൾ ഓഗസ്റ്റ് 8 ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നുണ്ടെന്ന് കരുതുക. നിങ്ങൾ ഓഗസ്റ്റ് 2 തന്നെ ഫോം പൂരിപ്പിച്ചാലും മാതാപിതാക്കളുടെ വിവരങ്ങൾ കൂടി ഫോമിൽ ഉൾപ്പെടുത്തിയിരിക്കണം. എന്തെങ്കിലും അസൗകര്യം കാരണം ഫോം പൂരിപ്പിക്കാൻ ഏതാനും ദിവസങ്ങൾ വൈകിയാൽ പോലും പിഴ ഈടാക്കില്ലെന്നും സെൻസസിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുന്നവർക്ക് മാത്രമേ പിഴയിടൂ എന്നും ഡങ്കൻ യങ് SBS റേഡിയോയോട് ഉറപ്പു നൽകി.
Because people get their letter on August the 1st, they can start filling it out. We know that we saw with the election, lots of people like to do it early, like they're trying to fit it into their life. So you can do it, but the important thing is that people do it in relation to Census Night. We're not going to find anyone without talking to them. So yeah, it'll always be a process of reminding people, visiting them, explaining why it's important, giving them time to fill it out. So the only people who get fined are people who say, I will never do the census.
അപ്പോൾ അടുത്ത തിങ്കളാഴ്ച മുതൽ നിങ്ങൾക്ക് ലോഗിൻ വിവരങ്ങൾ അടങ്ങിയ കത്ത് കിട്ടി തുടങ്ങും. അതിനുശേഷം നിങ്ങൾക്കും സെൻസസ് വിവരങ്ങൾ പൂരിപ്പിച്ചു തുടങ്ങാം.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്ക് അപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.